നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അരളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കട്ടെ. ഈസ് ടൈം നെസസറി ഫോർ ഹീലിംഗ്? സൗഖ്യത്തിന് സമയം ആവശ്യമുണ്ടോ? ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ഏക മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ, അവനെ ആയുധ വിദ്യകൾ അഭ്യസിപ്പിക്കുവാൻ കൊട്ടാരത്തിൽ നിന്ന് ദൂരെയുള്ള ഒരു ഗുരുവിൻ്റെ അടുക്കലേക്ക് അയച്ചു. പോയി വിദ്യകൾ പരിശീലിച്ചു വന്ന മകനെ കണ്ട് രാജാവ് സകല വിവരവും അന്വേഷിച്ചു. ആയുധവിദ്യാ പരിശീലനം നല്ലത് തന്നെ, എന്നാൽ യാത്ര വൈഷമ്യമുള്ളതാണ് എന്ന് മകൻ പിതാവിനെ അറിയിച്ചു. പിന്നെ പിതാവ് താമസില്ല തൻ്റെ മകന് പോകേണ്ട വഴി പരവതാനി വിരിച്ച് ഭംഗിയാക്കുവാൻ കൽപ്പിച്ചു. രാജകൽപ്പനയുടെ വിവരമറിഞ്ഞ ഗുരു രാജസന്നിധിയിലെത്തി ഇപ്രകാരം അറിയിച്ചു, പ്രഭു, മകൻ നടക്കേണ്ടുന്ന വഴിയിലെല്ലാം പരവതാനി വിരിക്കുന്നതിനേക്കാൾ നല്ലത് മകന് ഒരു ജോഡി ചെരുപ്പുകൾ വാങ്ങി നൽകുന്നതല്ലേ എന്ന്. ഈ അഭിപ്രായത്തിൽ സന്തോഷിച്ച രാജാവ് ഗുരു പറഞ്ഞതുപോലെ ചെയ്ത് പ്രശ്നം പരിഹരിച്ചു. രണ്ട് ദിനവൃത്താന്തം 20:20, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് കാണുന്നു. ജീവിതയാത്രയിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം. പാദം പോകുന്നിടത്തൊക്കെയും സുഗമമായ വഴിയാണ് നിങ്ങൾക്കെന്ന് ചിന്തിക്കരുത്. എന്നാൽ ദൈവവചനം പറയുന്നതനുസരിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ ഏത് പ്രതികൂലത്തെയും തരണം ചെയ്യുവാനും ഉറച്ചു നിൽക്കുവാനും കഴിയും. ജീവിതയാത്രയിലായിരിക്കുന്നവർ പ്രതിസന്ധികളിൽ അവരവരുടെ പാദ വിന്യാസങ്ങൾ ശരിയാക്കിയാൽ നാം എത്തേണ്ടെന്നിടത്ത് തന്നെ എത്തും. പ്രതിസന്ധിയിൽ എത്തേണ്ടിടത്തേക്ക് തൻ്റെ പാദഗതിയെ നയിച്ച ഒരു രാജവൃത്യനെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:46 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ മാത്രം കാണാം. യേശു ഗലീലയിൽ ഉണ്ടെന്നുള്ള വാർത്ത കേട്ടതിനാലാണ് കഫർന്നഹൂമിൽ നിന്ന് രാജവൃത്യൻ അവിടെ എത്തിയത്. ഈ പിതാവിൻ്റെ ഒരു പ്രധാന പ്രത്യേകത വാർത്ത കേട്ടു എന്നുള്ളതാണ്. വാർത്ത യേശുവിനെ പറ്റിയുള്ളതാണെങ്കിൽ പലർക്കും ഇന്ന് കേൾക്കാൻ താല്പര്യമില്ല, നേരവുമില്ല. ചിലർ വ്യാജഭാവത്തിൽ കേട്ടെന്ന് നടിക്കും, അവർ അത് സ്വീകരിക്കാറില്ല. അതായത് അപ്പോസ്തല പ്രവൃത്തി 28:26 പറയുന്നു, ചെവി കൊണ്ട് കേട്ടിട്ടും കേൾക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും ഇരിക്കുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ളവരുള്ള ലോകത്തിൽ വാർത്ത കേട്ട് ആ വാർത്ത ഉള്ളിൽ ഗ്രഹിച്ച് ആ പിതാവിൻ്റെ മഹത്വം ഏറ്റവും വലുതാണ്. രണ്ടാമതായി, യേശു ഗലീലയിൽ നിന്ന് ഉണ്ടെന്നുള്ള വാർത്ത കേട്ടതുകൊണ്ട് കഫർന്നഹൂമിൽ നിന്ന് രാജവൃത്യൻ അവിടെ എത്തി എന്ന് മാത്രമല്ല, വാർത്ത കേട്ടവൻ്റെ അടുക്കൽ എത്താനുള്ള മനസ്സ് ഇതൊരു പ്രധാന കാര്യമാണ്. ആദ്യം വാർത്ത കേട്ടു എന്നുള്ളതൊരു പ്രധാന കാര്യം. രണ്ടാമത്, ഈ സ്നേഹവാനായ പിതാവ് വാർത്ത കേട്ട വ്യക്തിയുടെ അടുക്കലെത്തി. മൂന്നാമതായി ലോകവൈദ്യന്മാർ വിധിച്ചത് ഇവൻ മരിച്ചു പോകുമെന്ന്. എന്നാൽ ലോകവൈദ്യന്റെ വാക്ക് കേട്ട് ചടഞ്ഞുകൂടി അവിടെ ഇരിക്കാതെ താൻ കേട്ട ആ വാർത്തയുടെ ഉടമസ്ഥനെ തിരക്കി പോകുക എന്നുള്ളത് വിശ്വാസമുള്ളവന്, ദൃഢമായ വിശ്വാസമുള്ളവന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ രാജഭൃത്യൻ അല്ലെങ്കിൽ ഈ സ്നേഹനിധിയായ പിതാവ് തൻ്റെ മകന് മരണാസന്നനായി കിടക്കുന്ന തൻ്റെ മകനെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഗുരുവിനെ തേടിപ്പോയത്. ഇവിടെ വാക്ക് പറയുന്നത് രോഗിയായ മകനുള്ള പിതാവെന്ന്. ആ പിതാവ് തൻ്റെ മകൻ മരിപ്പാറായിരിക്ക കൊണ്ട് അവനെ വന്ന് സൗഖ്യമാക്കണമേ എന്ന് യേശുവിനോട് പറയണമെങ്കിൽ തൻ്റെ മകൻ മരിക്കും എന്ന് ലോകവൈദ്യന്മാർ പറഞ്ഞത് തന്നെ ഭയപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ആ ഭയത്തിന് അടിമയായില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനെ കുറിച്ച് കേട്ട ആ വാർത്ത, അവനിലുള്ള വിശ്വാസം ആ രാജഭൃത്യൻ്റെ പാദങ്ങളെ യേശുവിൻ്റെ അടുക്കലെത്തിച്ചു. ഈ പിതാവ് പൂർണ്ണമായ വിശ്വാസത്തോടെയാണ് യേശുവിനോട് പറഞ്ഞത് തൻ്റെ മകൻ മരിപ്പാറായി കിടക്കുകൊണ്ട് അവനെ സൗഖ്യമാക്കണമെന്ന്. എന്നാൽ യേശു ഇവൻ ചോദിച്ചത് പൂർണ്ണ വിശ്വാസത്തോടെയാണോ എന്ന് മനസ്സിലാക്കാനായി ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തു. 48-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ വാക്ക് കേട്ടപ്പോഴും നിരാശനായി പോകാതെ വീണ്ടും അവിടെ നിന്നുകൊണ്ട് കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ, ആ കർത്താവേ എന്നുള്ള ആ നിലവിളി, ആ അപേക്ഷയിൽ നിന്ന് ഒരു പിതാവിൻ്റെ ഹൃദയവേദനയും ആ രാജഭൃത്യൻ്റെ വിശ്വാസത്തെയും യേശു മനസ്സിലാക്കി. അവൻ്റെ വിശ്വാസം ദൃഢമായതെന്ന് കണ്ട യേശു പറഞ്ഞു, പോക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതം കൂറി തിരിഞ്ഞു നിൽക്കുകയോ സംശയം തോന്നി നോക്കുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ആ മനുഷ്യൻ ചെയ്തില്ല. അയാൾ ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ആ പോയത് കൊണ്ടാണ് സൗഖ്യത്തിൻ്റെ സമയം അദ്ദേഹത്തിന് അറിയുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ അന്വേഷിച്ച് വന്നവർ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാക്കാണ് കേട്ടത്. എപ്പോഴാണ് സൗഖ്യം വന്നത് എന്ന് അവരോട് ചോദിച്ചതിന്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യരാണെങ്കിൽ ആ ഡോക്ടറുടെ മെടുക്കുകൊണ്ട അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഗുണം കൊണ്ട എൻ്റെ പണം കൊണ്ട എന്ന് പറയും. എന്നാൽ ഇവിടെ നാം കാണുന്നത് പെട്ടെന്ന് ആ പിതാവ് ചിന്തിച്ചു, യേശു പറഞ്ഞ നാഴിക, വിശ്വസിച്ച നാഴിക, നീ വിശ്വസിക്കുന്ന നാഴികയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. രാജഭൃത്യൻ ചോദിച്ചത് പരിപൂർണമായ വിശ്വാസത്തോടെയാണ്. അവൻ പെട്ടെന്ന് മനസ്സിലാക്കി ആ സൗഖ്യത്തിൻ്റെ സമയം, അതെ ആ 7 മണി, യേശു നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ സമയം തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ 7 മണി സമയമാണ് അപ്പനും മകനും ദേശം നൽകിയ വിളിപ്പേരുകൾ തകർത്ത് ദൂരെ എറിയുവാൻ കഴിഞ്ഞത്. എന്തായിരുന്നു അവരുടെ വിളിപ്പേരുകൾ? ഏറെ നാളായി രോഗിയായ മകനുള്ള രാജഭൃത്യൻ, മകൻ രോഗിയായ രാജഭൃത്യൻ. അപ്പോൾ മകൻ ഏറെ നാളായി രോഗിയാണ്. അപ്പം മകനെ രോഗിയെന്നും അപ്പനെ രോഗിയായ മകൻ്റെ അപ്പനെന്നും ആ നാട്ടുകാർ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ പോകാൻ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ അതേ നാഴികയിൽ തന്നെ ഈ 2 വിളിപ്പേരുകളും ദൂരെ എറിയുവാൻ അവർക്ക് കഴിഞ്ഞു. ആ 7 മണി അവരുടെ പേരുകൾ മാറ്റിയെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കും മാറ്റം വന്നു. സഹോദരങ്ങളെ, പരിഹാസികൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ഒരു വാക്കുകൊണ്ട് മാറ്റിമറിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ എത്തുക. രാജഭൃത്യൻ്റെ മകനായ 7 മണിക്ക് മുമ്പ് അറിയപ്പെട്ടത് ദീനക്കാരൻ എന്ന പേരിലായിരുന്നു. എന്നാൽ ആ വിടുതലിൻ്റെ സമയം, ആ 7 മണിക്ക് ശേഷം യേശുവിൻ്റെ വാക്കുകളാൽ സൗഖ്യമായവൻ എന്ന ബഹുമാനത്തോടെയാണ് ആളുകൾ അവനെ കണ്ടത്. യേശു ജീവൻ മടക്കി നൽകിയവൻ്റെ പിതാവ് എന്ന മേലെഴുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായി. രോഗിയുടെ പിതാവായ രാജഭൃത്യൻ എന്ന പേരങ്ങ് മാറി. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ച പേര് സൗഖ്യത്തിൻ്റെ സമയം കണ്ടെത്തിയ വിശ്വാസി എന്നാണ്. സൗഖ്യത്തിൻ്റെ സമയം കണ്ടെത്തിയ വിശ്വാസി. ഒരു വിശ്വാസിക്ക് മാത്രമേ ആ സമയം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ, അത് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ആ പിതാവ് അത് ഗ്രഹിച്ചത് കൊണ്ടാണ് കുടുംബം ഒന്നിച്ച് യേശുവിൽ വിശ്വസിച്ച ഭാഗ്യം ആ കുടുംബത്തിന് ലഭിച്ചത്. അപ്രകാരം ആ കുടുംബം ആനന്ദിക്കുവാനിടയായി. യേശുവിൽ വിശ്വസിച്ച് ആനന്ദിക്കുക. വചനം കയ്യിലുണ്ട്, വാർത്ത അതിനകത്തുണ്ടെന്നും നമുക്കറിയാം. എന്നാൽ ഈ വാർത്ത കണ്ടെത്താൻ താല്പര്യം ആരെങ്കിലും കാണിക്കാറുണ്ട്? ലോകവൈദ്യന്മാരുടെ വാക്കുകൾ കേട്ട് ഭയപ്പെടുന്നവരാണ് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ ഭയം മാറ്റി യേശുവിൻ്റെ അടുക്കൽ നമുക്കെത്താം. ദൈവിക പ്രവൃത്തിയെ ഗ്രഹിച്ച ആ പിതാവിനെ പോലെ മാതാപിതാക്കന്മാര് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഗ്രഹിച്ചാൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ കഴിവില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ എന്ന് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലെത്തുക. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ ശോധനയെങ്കിൽ പിറുപിറുക്കാതെ പൂർണ്ണമായി വിശ്വസിച്ചാൽ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ആ സമയം ആ നാഴിക നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. തുടർന്ന് പുതിയ പേര്, പുതിയ ശക്തി, ബഹുമാനം ഇവ നമുക്ക് ലഭിക്കുന്നു. വേഗമാകട്ടെ, അവൻ നമ്മെ നോക്കുന്നു. നാം വാർത്ത കേട്ടില്ലേ? ഈ വാർത്ത മറ്റുള്ളവരോട് അറിയിക്കാനും നാം ബാധ്യസ്ഥരാണ്. വേഗമാകട്ടെ നമുക്ക് ആ ജീവദായകൻ്റെ അടുക്കലെത്താം, അവൻ്റെ അനുഗ്രഹം പ്രാപിച്ച് അനേകരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തി പൂർണ്ണമായി വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയ മരണത്തിൽ അകപ്പെട്ടവരെ ജീവങ്കലെത്തിക്കുവാൻ ആ വാർത്ത കേട്ട ഞങ്ങൾ വാർത്ത ഗ്രഹിച്ച് മിണ്ടാതിരിക്കുന്നവരായിട്ടല്ല, കേട്ട് ഗ്രഹിച്ച വാർത്തയെ മറ്റുള്ളവരോട് പറഞ്ഞ് ആ വാർത്ത കേട്ട വ്യക്തിയുടെ അടുക്കലേക്ക് അവരെയും കൊണ്ടുവന്ന് അവരുടെ കുടുംബങ്ങളും സന്തോഷമുള്ളതാക്കി തീർക്കുവാൻ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. ലോകം ഞങ്ങളെ പഴിക്കുമ്പോഴും ഞങ്ങളുടെ പേര് മാറ്റി പുതിയ പേര്, പുതിയ പദവി, പുതിയ അനുഗ്രഹം, പുതിയ സന്തോഷം ഞങ്ങൾക്ക് ദാനമായി തരുന്ന ആ യേശുവിൻ്റെ അടുക്കലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in നു വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.